الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ തവണ നമ്മൾ വിശദീകരിച്ചത് എന്താണ് കുഫർ എന്നതിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത് കുഫറിൽ ഉൾപ്പെടുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ കഴിഞ്ഞ തവണ നാം എണ്ണിയ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗുരുതരമായ തിന്മയായി എടുത്തു പറഞ്ഞ നിഫാഖിനെ കുറിച്ചാണ്. നിഫാഖ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാപട്യമാണ്. ഇസ്ലാം പുറത്തേക്ക് കാണിക്കുകയും ഉള്ളിൽ ഇസ്ലാമിന് വിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നതിനാണ് നിഫാഖ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിഫാഖ് എന്ന് പറഞ്ഞാൽ ഇദ്ഹാറുൽ ഖൈരി വ ഇബ്ത്താനുൽ ശർ, പുറത്തേക്ക് നന്മ കാണിക്കുകയും ഉള്ളിൽ തിന്മ ഒളിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് നിഫാഖ് എന്ന് പറയുക. നിഫാഖ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് നിഫാഖുൻ അക്ബർ ആണ്, രണ്ട് നിഫാഖുൻ അസ്ഗർ ആണ്. കുഫറിനേക്കാൾ കേവലം ഇസ്ലാം ഉപേക്ഷിക്കുക, ഇസ്ലാമിനെ എതിരാവുക എന്നതിനേക്കാൾ ഗുരുതരമാണ് നിഫാഖിന്റെ അവസ്ഥ. സാധാരണയുള്ള മുശ്രിക്കുകളെക്കാൾ, സാധാരണയുള്ള കുഫാറുകളെക്കാൾ ഗുരുതരമാണ് മുനാഫിക്കുകളുടെ അവസ്ഥ. സാധാരണഗതിയിൽ ഇസ്ലാം സ്വീകരിക്കാത്ത ആളുകൾ അവർ കുഫാറുകളാണ് അല്ലെങ്കിൽ മുശ്രിക്കുകളാണ്. എന്നാൽ മുനാഫിക്കുകൾ അവർ ഉള്ളിൽ കുഫർ ഒളിപ്പിച്ചു വെക്കുകയും ശിർക്ക് ഒളിപ്പിച്ചു വെക്കുകയും പുറമേക്ക് ഇസ്ലാം തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവർ മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ജീവിക്കുന്ന അവരുടെ കൂട്ടത്തിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന അവരുടെ യഥാർത്ഥത്തിലുള്ള ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ നിഫാഖ് എന്നത് ഒരു തരത്തിൽ ചതിയും വഞ്ചനയുമാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മുശ്രിക്കുകളെക്കാൾ, കുഫാറുകളെക്കാൾ, അഹ്ലുൽ കിതാബിനേക്കാൾ എല്ലാം ഉപദ്രവകാരികളായിട്ടുള്ളത് മുനാഫിക്കുകളാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ അതിന്റെ ആരംഭത്തിൽ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ മുഅ്മിനീങ്ങളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. എന്നാൽ പിന്നീടുള്ള രണ്ട് ആയത്തുകൾ കുഫാറുകളെ കുറിച്ചാണ്. അതിനുശേഷം 12 ആയത്തുകൾ മുനാഫിക്കുകളുടെ കാര്യത്തിലാണ്. അതിൽ നിന്ന് മുനാഫിക്കുകൾ ഉണ്ടാക്കുന്ന അപകടത്തിന്റെ ഗൗരവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിഫാഖിന്റെ ആളുകൾ മുനാഫിക്കുകൾ എന്ന് തന്നെ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ചില ഇടങ്ങളിൽ. അല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയങ്ങളിൽ രോഗമുള്ളവർ എന്ന് മുനാഫിക്കുകളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ, 63-ാമത്തെ സൂറത്ത് സൂറത്തുൽ മുനാഫിഖൂനാണ്. മുനാഫിക്കുകൾ ഉണ്ടാക്കിയ ഉപദ്രവങ്ങൾ വിശദീകരിക്കുന്ന, അവരെ ആക്ഷേപിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ അവതരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മദീന കാലഘട്ടത്തിൽ അവതരിക്കപ്പെട്ട മിക്ക സൂറത്തുകളിലും മുനാഫിഖുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കും. അതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവരോടുള്ള വെറുപ്പും വിദ്വേഷവും അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ മ്ലേച്ഛതയും വിശദീകരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം മുനാഫിഖുകൾ ഉണ്ടാക്കുന്ന ഉപദ്രവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് തന്നെ നരകത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ നൽകുന്നത് മുനാഫിഖുകൾക്കായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖുകൾ കപടവിശ്വാസികൾ അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും, ഏറ്റവും താഴെയായിരിക്കും. മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ അവർ നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് അവരെ വലിച്ചെറിയുകയും അവിടെ അനങ്ങാൻ കഴിയാത്ത ഒരു പെട്ടിക്കുള്ളിൽ അവരെ അടിച്ച് ആണിയടിച്ച് അതിന്റെ ഉള്ളിൽ കിടത്തുകയും അങ്ങനെ അതിന്റെ ഉള്ളിൽ അവർ ചുട്ടുകരിക്കപ്പെടുകയുമാണ് ചെയ്യുക. ഏറ്റവും ഗുരുതരമായ ശിക്ഷ ലഭിക്കുന്നവർ മുനാഫിഖുകളാണ്. കാരണം അവർ ഇസ്ലാമിൽ വിശ്വസിച്ചില്ല എന്നു മാത്രമല്ല, ഇസ്ലാമിനെതിരെ ഉള്ളിൽ വിദ്വേഷം വെച്ചു പുലർത്തുകയും പുറമേക്ക് ഇസ്ലാം തോന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന് കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്തവരാണ്. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ മുനാഫിഖുകൾ അവർ കൂടുതൽ അപകടകാരികളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിഫാഖിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളും അതിന്റെ അടയാളങ്ങളും മുനാഫിഖുകളുടെ സ്വഭാവങ്ങളും എല്ലാം വിശദമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അലിമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ബൃഹത്തായ ചില വാക്കുകൾ തന്നെയുണ്ട് മുനാഫിഖുകളെ വിശദീകരിക്കുന്നതിൽ. ഈ ഗ്രന്ഥത്തിൽ നമ്മൾ നിഫാഖുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില പാഠങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് പഠിക്കാനിരിക്കുന്നത്. ഒന്നാമത് ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നു, അൻ നിഫാഖു ഇദ്ഹാറുൽ ഇസ്ലാം വഇബ്ത്താനുൽ കുഫർ. നിഫാഖ് എന്ന് പറഞ്ഞാൽ ഇദ്ഹാറുൽ ഇസ്ലാം, ഇസ്ലാം പുറത്തേക്ക് കാണിക്കലാണ്. വഇബ്ത്താനുൽ കുഫർ, കുഫർ ഉള്ളിൽ വെക്കലാണ്. ഇബത്താൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെക്കുക എന്നാണ്. ബത്തൻ എന്ന് പറഞ്ഞാൽ എന്റെ വയറിന് പറയുന്നതാണ് ബത്തൻ. ഇബത്താൻ ഉൽ കുഫർ, കുഫർ ഉള്ളിൽ വെക്കുകയും ഇസ്ലാം പുറത്തേക്ക് കാണിക്കുകയും ചെയ്യുന്നതിനാണ് നിഫാഖ് എന്ന് പറയുക. വഹുവ നൗആൻ, നിഫാഖ് രണ്ടു രൂപത്തിലുണ്ട്. ഒന്ന് അൻ നിഫാഖുൽ അക്ബർ, വലിയ നിഫാഖാണ്. വിശ്വാസത്തിൽ വരുന്ന കാപട്യമാണ് വലിയ നിഫാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ നിഫാഖ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസത്തിൽ കടന്നു വരുന്ന നിഫാഖ് ആറ് രൂപങ്ങളുണ്ട്. അതിലൊന്നാമത്തെ രൂപം തക്ദീബുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ കളവാക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കളവാണ് എന്ന് വിശ്വസിക്കുക, അത് വലിയ നിഫാഖിന്റെ രൂപങ്ങളിൽ ഒന്നാമത്തേതാണ്. റസൂലുള്ള പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് കളവാണ് എന്ന് വിചാരിക്കുക, വിശ്വസിക്കുക, അത് നിഫാഖിന്റെ ഒന്നാമത്തെ രൂപമാണ്. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അയാൾ കാഫിറാണ്. പുറത്തേക്ക് അയാൾ മുസ്ലിമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അയാൾ കളവാക്കുന്നുണ്ട് എങ്കിൽ അയാൾ വലിയ മുനാഫിഖാണ്, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം തക്ദീബു ബഅദിമാ ജാഅ ബിഹിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തക്ദീബ്, നിഷേധിക്കൽ. ബഅദിമാ ജാഅ ബിഹിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന കാര്യങ്ങളിൽ
ഏതെങ്കിലും ചില കാര്യങ്ങളെ നിഷേധിക്കുക, റസൂലിനെ മൊത്തത്തിൽ നിഷേധിക്കുക, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന കാര്യങ്ങളിൽ ചിലത് നിഷേധിക്കുക, ഇത് രണ്ടും വലിയ നിഫാഖാണ്, വലിയ കാപട്യമാണ്. ഇങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും കാര്യത്തെ കുറിച്ചുണ്ടെങ്കിൽ മുനാഫിഖായിട്ടുണ്ട്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഏറ്റവും ഗുരുതരമായ ശിക്ഷ ഈ പറഞ്ഞ ആളുകൾക്ക് താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണ്. നരകത്തിന്റെ അടിത്തട്ടിൽ പോകുന്ന മുനാഫിഖുകൾ ഇവരാണ്. മൂന്നാമത്തേത് ബുഗ്ദുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോട് വെറുപ്പുണ്ടാവുക. ഇത് വലിയ നിഫാഖുള്ള ആളുകളുടെ രൂപമാണ്. ഇത് ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു തരിമ്പെങ്കിലും വെറുപ്പ് മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ അവൻ വലിയ മുനാഫിഖാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിന്റെ അടിത്തട്ടിൽ ഇട്ട് കരിക്കും എന്ന് താക്കീത് നൽകിയ ആളുകളിൽ പെട്ടവരാണ് ഈ ആളുകൾ. റസൂലുള്ളാഹിനോട് ഒരു തരിമ്പ് വെറുപ്പെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് ഉണ്ടായാൽ ആ വെറുപ്പ് അവന്റെ വലിയ നിഫാഖിന്റെ അടയാളമാണ്. അത് അവൻ ഉള്ളിൽ വെച്ചാലും പുറത്തേക്ക് കാണിച്ചാലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പ് കാണിക്കുക എന്നത് വലിയ നിഫാഖിന്റെ രൂപങ്ങളിൽ പെട്ടതാണ്. നാലാമത്തേത് ബുഗ്ദു ബഅദി മാ ജാഅ ബിഹി റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങളിൽ ചിലതിനോട് വെറുപ്പുണ്ടാവുക, ദേഷ്യമുണ്ടാവുക, അതിനോട് വെറുപ്പ് കാണിക്കുക, അതിനോട് മനസ്സിൽ ദേഷ്യം തോന്നുക എന്നത് വലിയ നിഫാഖുള്ള ആളുകളുടെ അവസ്ഥകളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു കാര്യം അതിനോട് മനസ്സിൽ വെറുപ്പ് തോന്നുക, അതിൽ മടി തോന്നുക എന്നതല്ല, മറിച്ച് അതിനോട് വെറുപ്പ് തോന്നുക. വെറുപ്പ് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവൻ ഇനി അത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരാൾ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരത്തോടെ അയാൾക്ക് വെറുപ്പാണ്. ഒരാൾ വ്യഭിചരിക്കുന്നില്ല, പക്ഷെ വ്യഭിചാരം നിഷേധിക്കുന്നത്, അതിനെ തടയുന്നത് അയാൾക്ക് വെറുപ്പാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ട്, അവർ ചില തിന്മകൾ ചെയ്യുകയില്ല, പക്ഷെ ആ തിന്മയെ തടയുന്നത് അവർക്ക് വെറുപ്പാണ്, ആ തിന്മ ഉണ്ടാകുന്നത് അവർക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ തിന്മയെ വെറുക്കാത്ത, അതിനെ ഇഷ്ടപ്പെടുകയും, അതിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ തിന്മ ചെയ്യുന്ന അയാൾ ചെയ്തു പോലോ അതൊന്നല്ല, മറിച്ച് ആ തിന്മ അതിനെ ഇഷ്ടപ്പെടുക, വരക്കുന്നത് ആഗ്രഹിക്കുക, അതിനെ ആരെങ്കിലും എതിർക്കുന്നത് കാണുമ്പോൾ അതിനോട് വെറുപ്പുണ്ടാവുക, നന്മ കാണുമ്പോൾ തന്നെ വെറുപ്പുണ്ടാവുക, റസൂലുള്ള കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു നന്മയോട് മനസ്സിൽ അങ്ങേയറ്റത്തെ ദേഷ്യം തോന്നിക്കുക, ഇതൊക്കെ വലിയ നിഫാഖിന്റെ അടയാളം. അത് ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകും, അയാൾ മുനാഫിഖാണ്. നമ്മുടെ ഹൃദയം നാം പരിശോധിക്കേണ്ടതുണ്ട് സഹോദര. ഒരിക്കലും മുസ്ലിമായ ഒരാൾക്ക് ഈ പറഞ്ഞ ചിന്ത ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ദീനിൽ വന്ന ഒരു കാര്യത്തോട് വെറുപ്പ് അയാൾക്കുണ്ടാവുകയില്ല. ചിലപ്പോൾ അയാൾക്ക് വ്യക്തിപരമായി അത് ചെയ്യാൻ മടി തോന്നിയേക്കാം, അതല്ലെങ്കിൽ അത് വ്യക്തിപരമായി അയാളുടെ കഴിവുകേടുകൊണ്ടോ, അതല്ലെങ്കിൽ അയാളുടെ ഈമാനിന്റെ ശക്തിക്കുറവ് കൊണ്ടോ ചെയ്യാൻ സാധിക്കാതെ വന്നേക്കാം. പക്ഷെ അയാൾക്ക് അത് ചെയ്യുന്നതിനോട് വെറുപ്പുണ്ടാവില്ല, അത് ചെയ്യുന്ന ആളുകളോട് വെറുപ്പുണ്ടാവുകയില്ല. അയാൾക്കത് ചെയ്യുന്നത് കാണുന്നത് ഇഷ്ടമാണ്, നന്മ ഇഷ്ടമാണ്, പക്ഷെ അയാളുടെ മനസ്സിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടമാണുള്ളത്. അത് നിഫാഖല്ല, എന്നാൽ ചെയ്യുന്നത് കാണുന്നതേ വെറുപ്പാണ്, നന്മ കാണുന്നത് അയാൾക്ക് ദേഷ്യമാണ്, അത് ചെയ്യുന്നവരോട് വെറുപ്പാണ്, അത് നന്മയോടും വെറുപ്പാണ്. ഇങ്ങനെയുള്ള പല ആളുകളെ നമുക്കിന്ന് കാണാൻ പറ്റും, പ്രത്യേകിച്ച് യുക്തിവാദ ചിന്താഗതി തലക്ക് പിടിച്ച ആളുകൾ, അവരിത് വ്യക്തമായി കാണാൻ പറ്റും. അവർ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടതുണ്ട് ഇസ്ലാം എന്നൊരു പുറത്തു പോയിട്ടുണ്ടോ എന്ന്. ഒരു മുസ്ലിമിന്റെ മനസ്സിൽ അള്ളാഹുവോ റസൂലോ കൽപ്പിച്ച ഒരു കാര്യത്തോടും വെറുപ്പുണ്ടാവുകയില്ല. അവനത് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവന്റെ മനസ്സിലുണ്ടാവുക എങ്ങനെ, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഒരു നല്ല കാര്യമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നായിരിക്കും അവന്റെ മനസ്സിലുണ്ടാവുക. പക്ഷെ ഒരിക്കലും അള്ളാഹുവും റസൂലും കൽപ്പിച്ച ഒരു കാര്യത്തോട് അവന്റെ മനസ്സിൽ വെറുപ്പുണ്ടാവുകയില്ല, അത് ഒരിക്കലും സംഭവിക്കുകയില്ല. അങ്ങനെ ആർക്കെങ്കിലും സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവൻ അവന്റെ ഈമാൻ പരിശോധിക്കണം. ഈമാനുള്ള ഒരാൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ കൽപ്പനകളോട് വെറുപ്പ് തോന്നുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഇഷ്ടമില്ലാത്ത കൽപ്പന ആണെങ്കിൽ പോലും, നമുക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനങ്ങളാണെങ്കിൽ പോലും നമുക്കതിനോട് വെറുപ്പ് തോന്നാൻ പാടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എന്റെ സുന്നത്തിനോട് വെറുപ്പ് കാണിച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സുന്നത്തിനോട് വെറുപ്പ് കാണിക്കുക, സുന്നത്ത് ചെയ്യാതിരിക്കലല്ല. അത് ഏത് ചെറിയ സുന്നത്താണെങ്കിലും, ഒരു സുന്നത്തായ ഒരു കാര്യം ചെയ്യൽ നിർബന്ധമല്ല, പക്ഷെ അതിനോട് വെറുപ്പ് തോന്നുക എന്നത് അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അത് ചെയ്യാതിരിക്കുക എന്നത് അത് അനുവദനീയമായ കാര്യമാണ്. ഇത് രണ്ടും നമ്മൾ നന്നായി വേർതിരിച്ചു മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പൊ ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, അൽ മസറത്തു ബിൻ ഖിഫാദി ദീനിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മസറ സന്തോഷിക്കുക എന്നത്, ബിൻ ഖിഫാദി ദീനിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ദീന് വിജയിക്കുമ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് അതിന് എന്തെങ്കിലും ഇടിവ് സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും പ്രയാസം സംഭവിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുക. ഇതും ഇത് ഈ പറഞ്ഞ പോലെ പല ആളുകളുടെയും മനസ്സിൽ കയറിക്കൂടിയിട്ടുള്ള അവസ്ഥയാണ്. അള്ളാഹുവിന്റെ ദീനിന് ഒരു ഇടിവ് സംഭവിച്ചാൽ, ഉദാഹരണത്തിന് മുസ്ലിമീങ്ങളും കുഫാറുകളും തമ്മിൽ ദീനിന്റെ പേരിൽ ഒരു സംവാദം നടക്കുകയാണ്, ആ സംവാദത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്ന് കാണുക, അപ്പൊ അവന്റെ മനസ്സിനൊരു സന്തോഷം. ചിലപ്പോ ഇത് അവന്റെ എതിരാളിയായിരിക്കും. ഈ മുസ്ലിമായ മനുഷ്യൻ ഇസ്ലാമിന് വേണ്ടി വാദിച്ചയാൾ, അയാൾ ചിലപ്പോൾ അവന്റെ എതിരാളിയായിരിക്കും. അവനൊന്ന് തോക്കണം, ഇസ്ലാം തോറ്റലും വേണ്ടില്ല എന്ന് അവന്റെ മനസ്സിൽ തോന്നുകയും ഇസ്ലാമിനോട് തന്നെ അവന്റെ മനസ്സിൽ വെറുപ്പ് തോന്നുകയും ചെയ്യുക എന്നത് വലിയ നിഫാഖാണ്. ദീനിന് പരാജയം ഉണ്ടാകുന്നതിൽ ഉണ്ടാകുന്ന സന്തോഷം വലിയ നിഫാഖിൽപ്പെട്ടതാണ്. അതിൽപ്പെട്ടതാണ് മുസ്ലിമീങ്ങളായ ആളുകൾ, അവർക്ക് സംഭവിക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ അവർക്ക് സംഭവിക്കുന്ന പരാജയങ്ങൾ, അതിൽ സന്തോഷിക്കുക. അതിലുണ്ടാവുന്ന ആഹ്ലാദം, അത് ഈ പറഞ്ഞ രൂപത്തിൽ വലിയ നിഫാഖിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഏതാണ്ട് ലിബറലിസ്റ്റുകൾക്കും പൊതുവെ കാണുന്ന സ്വഭാവമാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ, മുസ്ലിം നാടുകൾ, അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അത് അവരിങ്ങനെ സന്തോഷിച്ച് ആഹ്ലാദത്തിൽ അവരിങ്ങനെ വരും. കണ്ടില്ലേ അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ? കണ്ടില്ലേ അവിടെ ഇപ്പോൾ ആകെ പ്രയാസമായി? അങ്ങനെ തന്നെ അവർക്ക് വേണം. ചില ആളുകൾ പറയുന്നത് കാണാം, ഫിലസ്തീനിലുള്ള മുസ്ലിമീങ്ങളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവിടെയുള്ളവർക്ക് അങ്ങനെ തന്നെ വേണം, അവർ കുറച്ചു കാലം അവരുടെ കീഴിൽ നടക്കട്ടെ, അടിമകളാകട്ടെ എന്നൊക്കെ പറയുന്നത് കാണാം. ഇതൊരു മുസ്ലിമിന് യോജിച്ച വാക്കല്ല. അള്ളാഹുവിന്റെ ദീൻ അത് ഇകഴ്ത്തപ്പെടുക എന്നത് അവൻ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അതിനൊരു തകർച്ചയുണ്ടാവുക, അതിനൊരു താഴ്ചയുണ്ടാവുക എന്നത് അവൻ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല. അതിൽ ദുഃഖിക്കണം, അതിൽ വ്യസനിക്കണം, ആ അവസ്ഥ നീങ്ങിപ്പോകാൻ അവൻ പ്രാർത്ഥിക്കണം. അതാണ് അവൻ ചെയ്യേണ്ടത്. അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാഹുമ്മ അയ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു മനുഷ്യൻ, ഒരാൾ മുസ്ലിമായി എന്ന് വിചാരിക്കുക, മുസ്ലിമായ ഒരു മനുഷ്യൻ, ആ മുസ്ലിമായ മനുഷ്യൻ ഇപ്പൊ ഉദാഹരണത്തിന് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന്റെ വിജയത്തിന് വേണ്ടി വരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ മക്ക വിജയിച്ചടക്കാൻ വരികയാണ്. അപ്പോൾ മക്കയിലുള്ള ചില ആളുകൾ, അവർ ഇസ്ലാം ഉള്ളിൽ പുലർത്തിയിരുന്ന ആളുകളെ പുറത്തേക്ക് വെച്ചിട്ടില്ലായിരുന്നു. റസൂലുള്ള മക്കയെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് അവർ മക്കെതിരെ തിരിഞ്ഞാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ തിരിഞ്ഞാലോ? അവർ മുസ്ലിമാവോ? ഇല്ല, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഏയ്, മക്ക ഞങ്ങളുടെ രാജ്യമാണ്, അള്ളാഹുന്റെ റസൂൽ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് പറയാൻ പറ്റുമോ? പാടില്ല, അതവർക്ക് അനുവദനീയമല്ല. പണ്ഡിതന്മാർ പറഞ്ഞതായിക്കണം, അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാൽ പോലും അവർ മുസ്ലിമീങ്ങൾക്കെതിരെ നിൽക്കാൻ പാടില്ല, ഇസ്ലാമിനെതിരെ നിലകൊള്ളാൻ പാടില്ല. കാരണം അവന് ഏറ്റവും വലുതവന്റെ ദീനാണ്. നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നമ്മുടെ ദീന് കഴിഞ്ഞിട്ടാണ് വലുതാവുന്നത്. അപ്പൊ നമ്മുടെ വീടും നമ്മുടെ സമ്പാദ്യവും നമ്മുടെ കുടുംബവും നമ്മുടെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമുക്ക് ദുനിയാവ് മുഴുവൻ നമുക്ക് അള്ളാഹുവിന്റെ ദീൻ കഴിഞ്ഞാലാണ് ഏറ്റവും വലുതാകുന്നത്. ദീനിന് മുകളിൽ നമുക്ക് മറ്റൊന്നും വരുന്നില്ല, ഏറ്റവും വലുത് ദീനാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ അവന്റെ ജീവൻ തന്നെ അപകടത്തിലാവും തോന്നാൻ എങ്കിൽ പോലും അവൻ ഇസ്ലാമിനെതിരെ വാളെടുക്കാനോ അതിനെതിരെ തിരിയാനോ പാടില്ല. മുസ്ലിമീങ്ങൾക്കെതിരെ അവൻ തിരിഞ്ഞു നിൽക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾക്കെതിരിൽ മുശ്രിക്കുകളോടൊപ്പം മുശ്രിക്കുകളെ സഹായിക്കുന്ന അവസ്ഥ അവനുണ്ടാകാം. നമ്മളിത് നിഫാഖാണ്, കാപട്യമാണ്. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, ഇന്ന് പല ആളുകൾക്കും ഈ പറഞ്ഞ അവസ്ഥകൾ മനസ്സിലേക്ക് കയറി വന്നിട്ടുണ്ട്. അവർ പല പുതിയ പേരുകളുടെയും പുതിയ വിഭാഗീയതകളുടെയും പേരിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങൾക്കും എതിരെ നിൽക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകും, അതിൽ സന്തോഷിക്കുക, അതിൽ ആഹ്ലാദിക്കുക, അത് വലിയ അഭിമാനത്തിൽ എടുത്തു പറയുക. ഇത് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല, ഇതൊരിക്കലും അവൻ്റെ അടുത്ത് സംഭവിക്കാൻ പാടില്ല. അപ്പൊ അതിന് വലിയ നിഫാഖിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നമ്മളിൽ പലരുടെയും ഈമാനിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ട് എന്നതിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുന്ന വിപത്തുകൾ, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ മനസ്സിൽ യാതൊരു പ്രയാസവും ഉണ്ടാക്കാത്തത്. എന്തിനധികം ചില ആളുകൾ അവർക്ക് കഅബയിലോ അതല്ലെങ്കിൽ ഹജ്ജിന്റെ സന്ദർഭത്തിൽ സംഭവിക്കുന്ന വിപത്തുകളുടെ വാർത്തകൾ കേട്ടാൽ പോലും ഒരു കുലുക്കമില്ല. ഒരു സാധാ വാർത്ത വായിക്കുന്ന പോലെ ഒരു വായിച്ചു പോകും. ഇപ്രാവശ്യം ഹജ്ജിന് പോയ സന്ദർഭത്തിൽ ഇത്ര ഇത്ര ആളുകൾ ഇതാ അവർക്ക് അവർ മരിച്ചുപോയി എന്ന് വാർത്ത കണ്ടു കഴിഞ്ഞാൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു അവന് ഇന്നാലില്ലായി വന്നില്ലേ രാജു എന്ന് പോലും ചിലപ്പോ പറയില്ല. അവന്റെ നാട്ടിൽ നടന്ന ഏതെങ്കിലും ഒരു കാർ ആക്സിഡന്റിന്റെ വില പോലും അവനെതിരെ കൽപ്പിക്കുകയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നത്? ഈമാനിന്റെ നനവ് അതിലില്ലാഞ്ഞിട്ടാണ്. മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ഉണ്ടാകുന്ന വേദനകൾ നമ്മെ വേദനിപ്പിക്കണം. മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ഉണ്ടാകുന്ന സന്തോഷങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കണം. അങ്ങനെയായിരുന്നു സഹാബികൾ, അങ്ങനെയായിരുന്നു ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ എല്ലാ കാലത്തും. എപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞതെല്ലാം നഷ്ടപ്പെട്ടത്? നമ്മൾ പല കക്ഷികളായി പിരിഞ്ഞു, പലതിൻ്റെയും പേരിൽ നമ്മൾ കക്ഷികളായി പിരിഞ്ഞു. ചില ആളുകൾ സംഘടനകളുടെ പേരിൽ, കക്ഷികളുടെ പേരിൽ, മദ്ഹബുകളുടെ പേരിൽ, നാടിന്റെ പേരിൽ, രാജ്യത്തിന്റെ പേരിൽ, വിഭാഗങ്ങളുടെ പേരിൽ, വ്യക്തികളുടെ പേരിൽ, ഇങ്ങനെ പലതായി നമ്മൾ ഭിന്നിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ മനസ്സ് വിഭാഗീയതയിൽ കുളിച്ചു നിൽക്കുകയാണ്. വേറൊരു മുസ്ലിമിന് സംഭവിക്കുന്ന ആപത്ത് നമ്മുടെ മനസ്സിനൊരു പ്രശ്നമേ ഉണ്ടാക്കുന്നില്ല അല്ലെ? നമ്മൾ ആദ്യം ചോദിക്കും, കേരളക്കാരനാണോ, കോഴിക്കോട്ടുകാരനാണോ, തിരുവനന്തപുരത്തുകാരനാണോ, മലപ്പുറത്തുകാരനാണോ, ഇന്ത്യക്കാരനാണോ? ഒരു മുസ്ലിമുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ഈ പറഞ്ഞ ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള അകൽച്ചയോ തടസ്സമോ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ദുനിയാവിലുള്ള ചില അതിർവരമ്പുകൾ മാത്രമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഈ അതിർവരമ്പുകളൊന്നുമില്ല. അമേരിക്കയിലുള്ള മുസ്ലിമാവട്ടെ, ആഫ്രിക്കയിലുള്ള മുസ്ലിമാവട്ടെ, ചൈനയിലുള്ള മുസ്ലിമാവട്ടെ, റഷ്യയിലുള്ള മുസ്ലിമാവട്ടെ, സൗദി അറേബ്യയിലുള്ള മുസ്ലിമാവട്ടെ, നമുക്കൊരുപോലെയാണ്. അവരോടെല്ലാം നമ്മുടെ മനസ്സിൽ അടങ്ങാത്ത സ്നേഹമുണ്ട്, അടങ്ങാത്ത ഇഷ്ടമുണ്ട്. അവർക്കുണ്ടാകുന്ന സന്തോഷം നമ്മുടെ സന്തോഷമാണ്, അവർക്കുണ്ടാകുന്ന ദുഃഖം നമ്മുടെ ദുഃഖമാണ്. അതാണ് ഇസ്ലാമിന്റെ റാബിത്തത്ത്, ഇസ്ലാമിന്റെ പേരിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതാണ്. ഇത് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്തിന്? തൊട്ടടുത്ത അയൽവാസിയാണെങ്കിൽ, മുസ്ലിമാണെങ്കിൽ പോലും അവനുണ്ടാകുന്ന വേദന പോലും നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നില്ല. അവനൊരു മുസ്ലിമാണല്ലോ, അവനുണ്ടാകുന്നൊരു പ്രയാസം എന്റെയും പ്രയാസമാണല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഈമാൻ തകർന്നു പോകുന്നത് കൊണ്ടാണ്. റസൂലുള്ള പറഞ്ഞത് എന്താണ്? അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദാ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു കെട്ടിടം പോലെയാണ്, അവരിങ്ങനെ പരസ്പരം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ജസദിൽ വാഹിദ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു ശരീരം പോലെയാണ്, അവന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് വേദന സംഭവിച്ചാൽ മറ്റെല്ലാ അവയവങ്ങളും ആ വേദനയിൽ പങ്കുചേരും, അവർക്കൊക്കെ പനി ബാധിക്കും, തലവേദന വരും. അങ്ങനെയാണോ നമുക്കുണ്ടാവുന്നത്? പലപ്പോഴും സഹോദരൻ പറയുന്ന എനിക്കാവട്ടെ, കേൾക്കുന്ന നമുക്കാവട്ടെ, ഈ പറഞ്ഞ കാര്യത്തിൽ വളരെ നമ്മൾ പിന്നിലാണ്. ഇസ്ലാമിന്റെ പേരിലുള്ള ബന്ധം നമ്മുടെ മനസ്സിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്ര എത്ര ആളുകളാണ്, 10,000 ആൾക്കാർ അവിടെ മരിച്ചു. ഒരു കുഴപ്പവും ആ വാർത്ത വായിക്കുമ്പോഴില്ല. മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് പ്രയാസമായിരിക്കണം. അവരുടെ സാമ്പത്തിക സ്ഥിതി പിന്നിലോട്ട് പോകുമ്പോൾ നമുക്കൊരു വേദനിക്കണം. ചിലപ്പോൾ നമുക്കതിൽ യാതൊരു ഗുണമുണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും. എന്നാലും അവർക്ക് വിജയമുണ്ടാകണം, മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാകണം, അതായിരിക്കണം നമ്മുടെ മനസ്സ്. ഇസ്ലാമിനോടുള്ള നമ്മുടെ ബന്ധം അത്രമാത്രം അടുത്തു നിൽക്കുന്നതായിരിക്കണം. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന് സംഭവിക്കുന്ന താഴ്ച, അതിൽ സന്തോഷിക്കുക എന്നത് വലിയ നിഫാഖിന്റെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. അത് യഥാർത്ഥത്തിൽ ദീനിനോട് അടുത്ത് നിൽക്കുന്ന രൂപത്തിലാണ് ആ സന്തോഷം ഉണ്ടാകുന്നത് എങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. അതുപോലെ തന്നെ ആറാമത്തെ ഇനം, അവസാനത്തെ ഇനം, അൽ കറാഹിയത്തുൽ ഇൻതിസാരി ദീന റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ദീന് അത് വിജയിക്കുന്നതിൽ ഉണ്ടാകുന്ന വെറുപ്പ്. അതിന് എന്തെങ്കിലും വിജയം സംഭവിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യം നിറയും. ഈ ദേഷ്യം നിഫാഖിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഇതും നമുക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നന്മ വരണം, അവർക്ക് വിജയമുണ്ടാകണം, അവർക്ക് അള്ളാഹു ഇസ്സത്ത് നൽകണം എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അതിനാഗ്രഹിച്ചുകൊണ്ടിരിക്കണം, അതിൽ സന്തോഷിക്കണം. അതിന് താഴ്ച ഉണ്ടാകുമ്പോൾ നമ്മൾ വിഷമിക്കണം. ഇത് സഹോദരങ്ങളെ ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ വലിയ നിഫാഖിന്റെ രൂപങ്ങളിൽ പെട്ടതാണ്. രണ്ടാമത്തെ നിഫാഖിന്റെ രണ്ടാമത്തെ ഇനം, അസ്സാനി അന്നിഫാഖുൽ അസ്ഗർ, ചെറിയ നിഫാഖാണ്. വഹുവ അന്നിഫാഖുൽ അമലി, അത് പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന നിഫാഖാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, പുറമേക്ക് നന്മകൾ, ആളുകളുടെ ഇടയിൽ നന്മകൾ ചെയ്യുക, എന്നാൽ രഹസ്യത്തിൽ തിന്മകളിൽ അഭിരമിക്കുക എന്നത് അന്നിഫാഖുൽ അസ്ഗറാണ്. എന്റെ മനസ്സിൽ ഈമാനുണ്ട്, ഇസ്ലാമിൽ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ ആളുകൾക്ക് മുന്നിൽ എത്തിയാൽ മാത്രമാണ് അവന്റെ നന്മകൾ ഉള്ളത്. രഹസ്യമായി അവന് നന്മകളില്ല, അവൻ തിന്മകളിൽ വീണുകിടക്കുന്നവനാണ്. ഇത് അന്നിഫാഖുൽ അസ്ഗറാണ്. ഒരാൾക്ക് സ്ഥിരമായി ഇതേ അവസ്ഥ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ ബഹുഭൂരിപക്ഷം നന്മകളും പരസ്യമായി മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ആളുകളെ കാണിക്കുന്ന റിയായ, ആളുകൾ കാണാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ബഹുഭൂരിപക്ഷം പ്രവർത്തനങ്ങളും. എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ പ്രവർത്തനം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന അവസ്ഥയാണ് അവന് ഉള്ളത് എങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരാൾ അയാളുടെ ബഹുഭൂരിപക്ഷം പ്രവർത്തനവും ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രഹസ്യമായിട്ട് അവന് സൽക്കർമ്മങ്ങളേ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ്. അതാണ് അവന്റെ അവസ്ഥയെങ്കിൽ അവൻ ഏതാണ്ട് ശിർക്കുൻ അക്ബറിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് എത്താനായിട്ടുണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രഹസ്യമായ ജീവിതത്തിൽ നന്മകളേ ഇല്ല, മാത്രമല്ല തിന്മകൾ ധാരാളം ഉണ്ടെന്നാണ്. എന്നാൽ പരസ്യമായ ജീവിതത്തിൽ നന്മകൾ ധാരാളമുണ്ട്. ഈ അവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അന്നിഫാഖുൽ അസ്ഗറിൽ ഉൾപ്പെടും. ചിലപ്പോൾ അത് വല്ലാതെ അധികരിച്ചു കഴിഞ്ഞാൽ അത് നിഫാഖുൻ അക്ബറിലേക്ക് തന്നെ എത്തിയേക്കാം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വഹുവ അന്നിഫാഖുൽ അമലി വഹുവ ഖംസതു അൻവാഇൻ, ഈ പറഞ്ഞ ചെറിയ നിഫാഖ് അഞ്ച് രൂപത്തിലുണ്ട്. വഹുവ ഖംസതു അൻവാഇൻ, ഇത് അഞ്ച് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് ഇദാ ഹദ്ദസ കദബ്, ഇതിനെ കുറിച്ച് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും. റസൂലുള്ളാഹിയുടെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസ്, മുനാഫിഖിന്റെ അടയാളങ്ങൾ മൂന്ന് കാര്യങ്ങളാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഹദ്ദസ കദബ്, അവൻ സംസാരിച്ചോ കളവ് പറയും. സ്ഥിരമായി കളവ് പറയുക എന്നത് അന്നിഫാഖുൽ അസ്ഗറിന്റെ രൂപങ്ങളിൽ ഒന്നാമത്തേതാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. സംസാരിച്ച കളവ് പറയാം, കാരണം കളവ് പറയേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ, അതിനൊരു ചെറിയ അവസരം ഉണ്ടായാൽ അവൻ കളവേ പറയുള്ളൂ, സത്യം പറയില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം തീരെ സത്യം പറയില്ല എന്നല്ല, ഏത് മനുഷ്യനാണെങ്കിലും ജീവിതത്തിൽ സത്യം പറയും. ശൈത്താൻ വരെ ചില സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കളവ് പറയേണ്ടതായ ഒരു സാഹചര്യം വന്നാൽ അവൻ ഒരിക്കലും സത്യം പറയില്ല. ചെറിയ ഒരു കാരണമാണെങ്കിൽ പോലും അവൻ കളവ് പറയും. ഒരു ചെറിയ കാര്യം, ഒരു 10 രൂപന്റെ സാധനം വിറ്റുവാനാണെങ്കിലും കളവ് പറയും. സംസാരിച്ചാൽ കളവ് പറയുക. ഇത് അവന്റെ സ്ഥിരം സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ അവൻ നിഫാഖുൻ അമലി, ചെറിയ നിഫാഖിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ കളവറയിലാണെങ്കിലോ അത് വലിയ വൻപാപമാണ്. എപ്പോഴെങ്കിലും ഒരിക്കലോ രണ്ട് തവണയോ ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് കളവ് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് വൻപാപമാണ്, വലിയ തെറ്റാണ്. കളവ് പറയാന്നുള്ളത് എന്താണ്? വലിയ തെറ്റാണ്, വൻപാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് എന്നത് വൃത്തികേടുകളിലേക്കും മ്ലേച്ഛതകളിലേക്ക് നയിക്കും. വൽ ഫുജൂറു യഹ്ദി ഇലൻ നാർ, വൃത്തികേടുകൾ നരകത്തിലേക്ക് നയിക്കും. കളവ് പറയുക, ഒരു തവണ കളവ് പറയുക, രണ്ട് തവണ കളവ് പറയുക എന്നുള്ളത് വൻപാപമാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തേണ്ട, തൗബ ചെയ്യേണ്ട കാര്യമാണ്. ഒരു തവണ കളവ് പറയുക, രണ്ട് തവണ കളവ് പറയും, എന്നാൽ സ്ഥിരം കളവ് പറയുക എന്നുള്ളതോ? അത് കേവലം വൻപാപം എന്ന അവസ്ഥയിൽ നിന്ന് കടന്നു അത് നിഫാഖിന്റെ പരിധിയിലേക്ക് എത്താനായിട്ടുണ്ട്. മുനാഫിഖിന്റെ പൊതുവെയുള്ള സ്വഭാവമാണ് കളവ് പറയുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് നിഫാഖുൻ അമലിയായത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവില്ല. പക്ഷേ അവൻ നിഫാഖിന്റെ സ്വഭാവങ്ങളിൽ ഒരു സ്വഭാവം ഇത് അവന്റെ ശരീരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എന്താണത്? സംസാരിച്ചോ കളവ് പറയാം. ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ട സഹോദരങ്ങൾ, പ്രത്യേകിച്ച് കച്ചവടക്കാരായ ആളുകൾ. കച്ചവടക്കാരുടെ നാവുകളിൽ പലപ്പോഴും കളവ് അധികരിക്കുക എന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ കാണാം, തുജ്ജാറുഹുൽ ഫുജ്ജാർ, കച്ചവടക്കാർ അവർ തന്നെയാകുന്ന യഥാർത്ഥ തെമ്മാടികൾ. എന്തുകൊണ്ടാണ്? അവർ സംസാരിച്ചാൽ കളവ് പറയും. അല്ലെ, നമ്മളൊരു സാധനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പറയും, ആ ഇത് നിങ്ങൾക്കായതുകൊണ്ട് തരാണ്. ഒരിക്കലും നമുക്ക് അതുകൊണ്ട് തരില്ല. അവനത് എന്തായാലും നമുക്ക് ആ വിലക്കാൻ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളല്ലാത്ത വേറെ ആര് ചെന്നാലും അവൻ ആ പൈസക്ക് തന്നെ കൊടുക്കുള്ളൂ. അതിങ്ങനെ വരുന്ന ആൾക്കാരോടൊക്കെ ഒരാൾ പറയാൻ തുടങ്ങിയാലോ, സ്ഥിരം ഇവന്റെ രാവിലെ കളവായി എന്നും പറയുന്നത് കളവാണ്. നിങ്ങൾക്കായതുകൊണ്ട് ഇത്ര പൈസക്ക്, ഇത് ഇത്ര പൈസക്കാണ് അവൻ വിൽക്കുന്നത്. എന്തിനാണ് സഹോദര കളവ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാർ, രണ്ട് കച്ചവടക്കാർ അവർ പരസ്പരം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് പറഞ്ഞ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് അവരുടെ കച്ചവടത്തിൽ അവർ സത്യം പറയുകയും വ്യക്തമാക്കുകയും ചെയ്താൽ അവർക്ക് ബറക്കത്തുണ്ടായിരിക്കും. ഇപ്പൊ കച്ചവടത്തിൽ നാവെടുത്ത കളവ് പറയാം എന്നത് നിഫാഖിലേക്ക് എത്താൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. അതിൽ തന്നെ ഗുരുതരമാണ് അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്യാന്നുള്ളത്. കച്ചവടത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്യാന്നുള്ളത് തന്നെ പാടില്ലാത്തതാണ്. നമ്മുടെ ദുനിയാവിലെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത്? അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്യരുത്. മാത്രമല്ല സത്യം ചെയ്യുക എന്നത് തന്നെ കച്ചവടത്തിൽ ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹലിഫു മുനഫഖത്തുൽ ലിസ്സലഅ മുംഹഖത്തുൽ ലിൽബറക, സത്യം ചെയ്യുക എന്നത് കച്ചവട ചരക്ക് വിറ്റഴിക്കും, പക്ഷെ ബറക്കത്തില്ലാതെയാക്കി കളയും. അപ്പൊ കച്ചവടത്തിൽ എന്ത് ചെയ്യേണ്ടത്? സത്യം ചെയ്യേണ്ടതില്ല. ദൈസാധനം ഇതിന് 5000 രൂപ വല്ലണ്ട്. ഇതിന് ഇന്ന ഇന്ന മേന്മകളുണ്ട്, കുറവുകൾ വല്ലത് ന്യൂനതകളുണ്ടെങ്കിൽ ഇതിന് ഇന്ന ന്യൂനതകളുണ്ട്. എനിക്ക് തൃപ്തിയാണെങ്കിൽ എടുക്ക, വേണ്ടെങ്കിൽ എടുക്കണ്ട. ഇത് നല്ല രൂപത്തിൽ പറയാം. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ആളെ അകറ്റുന്ന രൂപത്തിൽ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആളുകൾക്ക് സാധനം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രൂപത്തിലൊക്കെ സംസാരിക്കാം, പക്ഷേ കളവ് പറയരുത്. സംസാരത്തിൽ ഒരിക്കലും കളവ് വരാൻ പാടില്ല. അതുപോലെ തന്നെ സത്യം ചെയ്ത് പറയുക എന്നതൊന്നും വേണ്ടതില്ല. കാര്യം പറയാം, അധികമായി സത്യം പറയുക എന്നത് നിഫാഖിന്റെ സ്വഭാവങ്ങളിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇദാ ഹദ്ദഥ കദബ്, സംസാരിച്ചോ അവൻ കളവ് പറയും, അത് ചെറിയ നിഫാഖിന്റെ സ്വഭാവങ്ങളിൽ ഒന്നാമത്തേതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര, ഒന്നോ രണ്ടോ തവണ കളവ് പറയുന്നതിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. ഒന്നോ രണ്ടോ ഒക്കെ തവണ കളവ് പറയുക എന്നുള്ളത് വൻപാപമാണ്. ധാരാളമായി കളവ് പറയുക എന്നത് നിഫാഖിലേക്ക് ഉൾപ്പെടുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ഹദ്ദഥ കദബ് വഇദാ വഅദ അഖ്ലഫ്. അവൻ വാഗ്ദാനം നൽകിയാൽ ആ വാഗ്ദാനം ലംഘിക്കും. ഇന്നത് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ ആ വാഗ്ദാനം അവൻ ലംഘിച്ചു കളയും. ഞാൻ ഇന്ന സമയത്ത് തരാം, ഇന്ന സമയത്ത് വരാം, ഇന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തു തരാം, അത് വാഗ്ദാനം ചെയ്തോ പിന്നെ അവന് അതിനെ കുറിച്ച് യാതൊരു ശ്രദ്ധ ഉണ്ടായിരിക്കില്ല. അഖ്ലഫ്, ഇത് സ്ഥിരമാക്കുക എന്നത് ഇതുപോലെ തന്നെ. ഇത് ഈ പറഞ്ഞ പോലെ കച്ചവടം മനുഷ്യന്മാരുടെ ഇടപാടുകളിലൊക്കെ ധാരാളം സംഭവിക്കുന്നതാണ്. ആൾക്കാർ പൊതുവെ തെങ്ങ് കയറുന്ന ആൾക്കാരെ പറ്റി പറയലുണ്ട്. അവർ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരാന്ന് പറഞ്ഞ വാക്കിന് യാതൊരു വില ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി, അല്ലെങ്കിൽ പെയിന്റ് ചെയ്യാന്ന് പറയാൻ വരാന്നറിയും, പിന്നെ ഓനെ പിന്നാലെ നടന്ന് ഒരു മാസം കഴിഞ്ഞാൽ ആള് വരുള്ളൂ. ഇത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. നാട്ടുനടപ്പ് ഇങ്ങനെയൊക്കെ ഇരിക്കും, പക്ഷെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. മുസ്ലിമായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ദീന് പാലിക്കുന്ന ഒരാൾ ഇതവന്റെ സ്ഥിര സ്വഭാവമാക്കരുത്. വരാന്ന് പറഞ്ഞ നിനക്ക് വരാൻ പറ്റുന്ന ദിവസം പറഞ്ഞാൽ, ഇല്ലെങ്കിൽ വരണ്ട, ആ സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല എന്നറിയണം. മാത്രമല്ല, എനിക്ക് നാളെ വരാമെന്ന് ഞാൻ പറയുന്ന സമയത്ത് എനിക്കെന്നെ അറിയാം വരാൻ പറ്റില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ ഞാൻ കള്ളനാണ്. അപ്പൊ അത് കളവും കൂടിയായി. വാഗ്ദത്തലംഘനവും വന്നു, കളവും വന്നു, രണ്ട് തെറ്റായി. നാളെ 9 മണിക്ക് ഞാനവിടെ വരാം, എനിക്ക് പറയുന്ന സമയത്ത് തന്നെ അറിയാം ഞാനൊക്കെ 9 മണിക്ക് അവിടെ എത്താൻ പറ്റൂല. എന്നിട്ടാണ് ഞാനത് പറയുന്നത് എങ്കിൽ ഞാൻ ആ പറയുന്നത് കളവുമാണ്, വാഗ്ദത്തലംഘനവുമാണ്, രണ്ട് തെറ്റായി. അപ്പൊ ഇത് ഇതുപോലെ തന്നെ ഈ രൂപത്തിൽ വാഗ്ദത്തലംഘനം സ്ഥിരമായി നടത്തുക എന്നത് ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിഫാക്കിലേക്ക് വരും. എന്നാൽ 1-2 തവണ ഒരാൾ വാഗ്ദത്തലംഘനം നടത്തിയാലോ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൻ പാപമാണ്. 1-2 തവണയാണ് ഒരാൾ വാഗ്ദത്തലംഘനം നടത്തുന്നത് എങ്കിൽ അത് വൻ പാപമാണ്. എന്നാൽ ധാരാളമായി വാഗ്ദത്തലംഘനം നടത്തുക എന്നത് ഈ പറഞ്ഞ രൂപത്തിൽ നിഫാഖുൽ അസ്ഗറിലേക്ക് വരുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഇദ തുമിന ഖാന, വിശ്വസിച്ചേൽപ്പിച്ചാൽ, അവനെ വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കും, വഞ്ചന നടക്കും, നടത്തിലാക്കും. എന്താ വഞ്ചന എന്ന് പറഞ്ഞാൽ, ഉള്ളിലൊന്ന് വെക്ക, പുറത്തേക്ക് വേറെ ഒന്നാക്ക. അവന് ഒരു കാര്യം വിശ്വസിച്ചാൽ അവൻ വഞ്ചിച്ചു കളയും, അവൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ല. ഈ രൂപത്തിൽ വഞ്ചിക്കുക എന്നത് ഒരാൾ സ്ഥിര സ്വഭാവമാക്കിയാൽ അത് നിഫാഖുൽ അസ്ഗറിലേക്ക് വരും. ഒരു തവണ വഞ്ചിക്കുക എന്നുള്ളതോ, അത് വൻ പാപമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗശ്ശ ഫലൈസ മിന്ന, ആരെങ്കിലും വഞ്ചിച്ചാൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല. വഞ്ചന എന്നത് നമ്മളിൽപ്പെട്ട ചെയ്യുന്നവൻ നമ്മളിൽപ്പെട്ട. സലഫുകളിൽ ചിലർ പറഞ്ഞതായിക്കാണ്, ഒരു മുസ്ലിം അവന് പല തിന്മകൾ ഉണ്ടാവാൻ സാധ്യത, പക്ഷെ വഞ്ചന ഉണ്ടാവില്ല. ധാരാളം തിന്മകൾ മുസ്ലിമിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം, പക്ഷെ വഞ്ചന എന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ സംഭവിക്കാത്ത തിന്മകളിൽപ്പെട്ടതാണ്. എന്താ വഞ്ചന? ഒരു മനുഷ്യൻ അവനെ അപകടത്തിൽ പെടുത്തുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിന് വിരുദ്ധമായി നിൽക്കുക, പുറമേക്ക് അതിന് വിരുദ്ധമായി തോന്നിപ്പിക്കുക. ഇത് കച്ചവടത്തിൽ സംഭവിക്കാം, മറ്റു പല കാര്യങ്ങളും സംഭവിക്കാം. ഈ പറഞ്ഞതൊരു മുസ്ലിമിന് സംഭവിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ തെറ്റാണ്. ഇതൊരാൾക്ക് സ്ഥിരമായി കഴിഞ്ഞാലോ, അവൻ നിഫാഖ് അസ്ഗറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ നിഫാഖുൽ അസ്ഗറിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. നാലാമത്തേത്, ഇദാ ഖാസം, അവൻ തർക്കിച്ചു കഴിഞ്ഞാൽ, ഫജറ, അതിൽ അവൻ ചതി ഉപയോഗിക്കും. ഇദാ ഖാസന ഫജർ, അവൻ തർക്കിച്ചു കഴിഞ്ഞാൽ ആ തർക്കത്തിൽ വിജയിക്കാൻ വേണ്ടി പാടില്ലാത്ത വടികൾ അവൻ ഉപയോഗിക്കും. അവനെന്നറിയാ ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ വിജയിക്കാൻ വേണ്ടി അവൻ എന്തു ചെയ്യും? ഈ സ്വഭാവം നിഫാഖിന്റെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ഇത് ഈ പറഞ്ഞതൊക്കെ ഇതുപോലെ തന്നെയാണ്. ഒരു തവണയോ രണ്ടു തവണയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് വൻപാപമാണ്, അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ സ്ഥിരമായി ചെയ്യുന്നുണ്ട് എങ്കിൽ, അവന്റെ പൊതുരീതിയായി അത് മാറുന്നുണ്ട് എങ്കിൽ, അത് നിഫാഖുൽ അസ്ഗറിലേക്ക് പോകും. ചില ആൾക്കാരെ കണ്ടിട്ടില്ല, താർക്കികന്മാരായ ആളുകൾ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു അൽ അലദ്ദൽ ഖസിം, അല്ലാഹു സുബ്ഹാനഹു വ തആല, അങ്ങേയറ്റം താർക്കികനായ ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. സലഫുകൾ പറഞ്ഞതായി കാണാം, ഒരു മനുഷ്യൻ അവന് അള്ളാഹുവിന്റെ അടുക്കൽ മുത്തഖി എന്ന് വിശേഷിപ്പിക്കപ്പെടണമെങ്കിൽ ചില സന്ദർഭത്തിൽ, വിജയിക്കാൻ സാധിക്കുന്ന സന്ദർഭങ്ങളിൽ വരെ അവൻ തർക്കം ഉപേക്ഷിക്കണം. സത്യം അവന്റെ അടുത്താണ്, എന്നാൽ പോലും വെറുതെ അനാവശ്യമായി തർക്കിക്കുന്ന എന്തിനാണ് എന്നതിന്റെ പേരിൽ തർക്കം ഉപേക്ഷിക്കുക എന്നതൊരു മുഅ്മിനിന്റെ സ്വഭാവമായിരിക്കണം. ചില ആൾക്കാർ തർക്കിക്കാനായിട്ട് നടക്കും. അപ്പൊ ചിലപ്പോ അവന്റെ അടുക്കൽ അവനെ പരാജയപ്പെടുത്തി അവനെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന വിഷയമായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ എന്നാൽ പോലും തർക്കിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കുക, അതൊരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. അപ്പോൾ സഹോദര, നീ ചിന്തിച്ചു നോക്കുക, ആളുകളോട് തർക്കിച്ച് അതിൽ തന്നെ വിജയിക്കാൻ വേണ്ടി ചതിയും വഞ്ചനയും ഉപയോഗിക്കുന്നവനോ, അവന്റെ അവസ്ഥ എന്തായിരിക്കും? എത്രമാത്രം വൃത്തികെട്ട സ്വഭാവങ്ങളിൽപ്പെട്ടതായിരിക്കും അത്. ഇതൊക്കെ മുനാഫിക്കുകളുടെ സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഭാവങ്ങൾ ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അവൻ മുനഖാന മുനാഫിഖൻ ഖാലിസ, അവൻ തനിച്ച മുനാഫിക്കായിരിക്കും എന്ന് പറഞ്ഞു. അതായത് അവന്റെ മുനാഫിക്കിന്റെ സ്വഭാവങ്ങളൊക്കെ അവന് യോജിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്ന് പുറത്തു പോയി എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് മുനാഫിക്കിന്റെ എല്ലാ സ്വഭാവവും അവന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വഭാവങ്ങൾ സഹോദരങ്ങളെ നമുക്കൊരിക്കലും ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു നിലക്ക് ഉള്ളിൽ നമുക്ക് തന്നെ തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ്. പൊതുവെ മനുഷ്യർക്കിടയിൽ മര്യാദകളായി പാലിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് തന്നെ വിരുദ്ധാണ് ഈ പറഞ്ഞതൊക്കെ. അതുകൊണ്ടാണ് ഇത് നിഫാഖിന്റെ സ്വഭാവങ്ങളായി എണ്ണിയത്. മറ്റ് മനുഷ്യന് സാഹചര്യത്തിൽ ചെയ്തു പോകുന്ന അബദ്ധങ്ങളല്ല തോന്നും. സ്ഥിരമായി കളവ് പറയുക, വാഗ്ദത്തം ലംഘിച്ചാൽ ലംഘിക്കുക, അതുപോലെ തന്നെ വിശ്വസിച്ചാൽ വഞ്ചിക്കുക, അതുപോലെ തർക്കിച്ചു കഴിഞ്ഞാൽ ആ തർക്കത്തിൽ വിജയിക്കാൻ എന്തു വഴിയും തേടുക, ഇതൊക്കെ ഈ പറഞ്ഞ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ഈ പറഞ്ഞ ഇദ ഹാസമ ഹജർ എന്നത് പൊതുവെ ചില ആളുകൾ നമ്മളടക്കം പലതവണ പറഞ്ഞിട്ടുണ്ട്, തർക്കിച്ചു കഴിഞ്ഞാൽ തെറ്റിയാൽ തെറി വിളിക്കുക എന്ന് ചില ആളുകൾ അർത്ഥം പറയാറുണ്ട്. അങ്ങനെ ഒരു തഫ്സീർ അതിന് നൽകപ്പെട്ടതായി കാണുന്നില്ല, വല്ലാഹു അലം. പണ്ഡിതന്മാർ അങ്ങനെ ഒരു തഫ്സീർ, തെറ്റിയാൽ തെറി വിളിക്കുക എന്ന ഒരു തഫ്സീർ അതിന് നൽകിയതായി കാണുന്നില്ല. മറിച്ച് വിശദീകരിക്കപ്പെട്ടതായി കാണുന്നത്, ഒരാൾ തർക്കിച്ചു കഴിഞ്ഞാൽ ആ തർക്കത്തിൽ വിജയിക്കാൻ വേണ്ടി തെറ്റായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ഈ വാക്കിന്റെ വിശദീകരണമായി പറഞ്ഞതായി കാണുന്നത്. അഞ്ചാമത്തെ കാര്യം, ഇദ ആഹദ ഗദർ, അവൻ കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ അവൻ ലംഘിക്കും. അത് നേരത്തെ പറഞ്ഞ ഇദ വഅദ അഖ്ലഫ എന്ന് പറഞ്ഞതിൽ കൂടി ഉൾപ്പെടുന്ന കാര്യമാണ്. വാഗ്ദത്തം നൽകിയാൽ ആ വാഗ്ദത്തം ലംഘിക്കും എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. അപ്പൊ ഇതൊന്നും സഹോദരങ്ങളെ നമുക്ക് യോജിച്ച സ്വഭാവങ്ങളല്ല, ഇതൊന്നും മുഅ്മിനിന്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളെയല്ല. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, അവർ ഈ കാര്യങ്ങൾ, യുവാക്കൾ ഇത് ശ്രദ്ധിക്കണം. നമ്മൾ കളവ് അത് ചെറിയ പ്രായത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ പ്രായത്തിൽ നിലനിർത്താൻ പറ്റും. എന്നാൽ ഒന്ന് രണ്ട് തന്നിട്ട് ഇങ്ങനെ നമ്മൾ കളവ് പറച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ സ്ഥിരം സ്വഭാവമായി മാറും. കളവില്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തും. ഒരു കളവ് ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് 100 കളവുകളിലേക്ക് അവനെ എത്തിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ തിന്മകൾ നാം ഉപേക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട തിന്മകളിൽ പെട്ടതാണ്. നിഫാഖ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അൻ നിഫാഖുൽ അക്ബർ, രണ്ട് അൻ നിഫാഖുൽ അസ്ഗർ. വലിയ നിഫാഖും ചെറിയ നിഫാഖ്. വലിയ നിഫാഖ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, ചെറുത് അങ്ങനെയല്ല. എന്നാൽ രണ്ടും വളരെ ഗുരുതരമായ കാര്യമാണ്. സലഫുകൾ അവരുടെ സ്വന്തം കാര്യങ്ങളിൽ അവർ മുനാഫിക്കുകളാണോ, അവർക്ക് നിഫാഖ് കടന്നുകൂടിയിട്ടുണ്ടോ എന്ന കാര്യം വളരെ ഭയന്നിരുന്ന ആളുകളായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരൊക്കെയാണ് മുനാഫിക്കുകൾ എന്ന് അറിയിച്ചു കൊടുത്ത ഒരു സഹാബിയാണ് ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. ആരൊക്കെയാണ് യഥാർത്ഥ മുനാഫിക്കുകൾ എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ റസൂലുള്ള വഫാത്തായതിന് ശേഷം ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജനാസക്ക് പോകുന്നതിന് മുൻപ് കാത്തു നിൽക്കും. ഹുദൈഫ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ വന്നാൽ മാത്രമേ അദ്ദേഹം വരുള്ളൂ. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകൾ ആരാണ് എന്ന് ഹുദൈഫക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഹുദൈഫ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അന മിൻഹും, ഞാൻ അവരിൽപ്പെട്ടവനാണോ, ഞാൻ ഈ മുനാഫിക്കുകളിൽപ്പെട്ടവനാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പേര് ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫയോട് ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആരാണ് ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പു നൽകിയ സഹാബിയാണ്, അദ്ദേഹം രണ്ടാമത്തെ ഖലീഫയാണ്. എന്നിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, അന മിൻഹും, ഞാൻ അവരിൽപ്പെട്ടവനാണോ എന്ന് ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ എത്ര ഭയക്കണം, നിഫാഖിനെ നമ്മൾ എത്ര പേടിക്കണം. ഹുദൈഫത്ത് ഇബ്നുൽ യമാന റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ലാ വലസ്ത മിൻഹും, അല്ല ഉമർ, നിങ്ങൾ അവരിൽപ്പെട്ടവനല്ല. وانا لا ابرئ احدا بعدك, നിങ്ങൾക്ക് ശേഷം ഇനി ഒരാൾക്കും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുകയില്ല എന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാന റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബി മുലൈക റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, താബിഈയാണ് അദ്ദേഹം, അദ്റക്തു 30 മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ 30 സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. 30 സഹാബികളെ ഞാൻ റസൂലുള്ളയുടെ അനുചരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫു അലാ കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, അവരെല്ലാവരും അവർക്ക് നിഫാഖുണ്ടോ എന്ന് ഭയന്നിരുന്നു, തങ്ങൾക്ക് കാപട്യമുണ്ടോ എന്ന കാര്യത്തിൽ അവരെല്ലാവരും ഭയന്നിരുന്നു. അതുകൊണ്ടാണ് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ലാ യഖാഫു മിനൻ നിഫാഖ് ഇല്ലാ മുഅ്മിനുൻ, നിഫാഖ് ഉണ്ടോ എന്ന ഭയം മുഅ്മിനല്ലാതെ മറ്റൊരാൾക്ക് ഉണ്ടാവില്ല. വലാ യഅമനു മിനൻ നിഫാഖ് ഇല്ലാ മുനാഫിഖ്, നിഫാഖിൽ നിന്ന് നിർഭയത്വം ഉണ്ടായിരിക്കുക മുനാഫിഖിന് മാത്രമായിരിക്കും. ഞാൻ മുനാഫിഖല്ല എന്ന്, എനിക്ക് നിഫാഖില്ല എന്ന് ഉറപ്പോടുകൂടി പറയുന്നവൻ, അത് പേടിക്കാത്തവൻ മുനാഫിഖായിരിക്കും. അത് പേടിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് അൽ ഇമാമുൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളാരും നമ്മുടെ ഈമാനിന്റെ കാര്യത്തിൽ ഉറപ്പു പറയേണ്ടതില്ല. അല്ലാഹു പറഞ്ഞതുപോലെ, ഫലാ തുസക്കു അൻഫുസക്കും, നിങ്ങളാരും നിങ്ങളെ നന്നാക്കി പറയേണ്ടതില്ല. അല്ലാഹുവിനെ അറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് തഖ്വയുള്ളത് എന്ന്. നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാൻ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ജമാഅത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ തക്ബീറത്തുകൾ നേടിയെടുക്കാൻ സാധിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊലാ കുതിബത് ലഹു ബറാഅതാനി ബറാഅത്തുൻ മിനൻ നാരി വബറാഅത്തുൻ മിനൻ നിഫാഖ്. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി 40 ദിവസം ജമാഅത്തിൽ ആദ്യത്തെ തക്ബീറത്തിൽ ആദ്യത്തെ സഫിൽ നിസ്കരിച്ചാൽ അവന് 2 ബറാഅത്തുകൾ, 2 കാര്യങ്ങളിൽ നിന്ന് അവൻ സുരക്ഷിതനാണ് എന്ന ഉറപ്പ് എഴുതപ്പെടും. ഒന്ന്, നരകത്തിൽ നിന്ന് അവൻ സുരക്ഷിതനായിരിക്കും. 2, നിഫാഖിൽ നിന്ന് അവൻ സുരക്ഷിതനായിരിക്കും. 40 ദിവസം ആദ്യത്തെ തക്ബീർ ലഭിക്കുന്ന രൂപത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നതാണ്. ഈ 40 ദിവസത്തിനിടയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ അവൻ ഉദുറുകൾ സംഭവിച്ചാൽ ആ 40 ദിവസം മുറിയുകയില്ല. ഇടയിൽ എന്തെങ്കിലും ഉദുറു കൊണ്ട് അവൻ വൈകിപ്പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൽ അവൻ ഉൾപ്പെടുകയില്ല, ഈ പറഞ്ഞ 40 അവന് നഷ്ടപ്പെടുകയില്ല. എന്നാൽ ഉദുറില്ലാതെ, ഒഴിവുകടുവില്ലാതെ വൈകുക എന്നത് ഈ പറഞ്ഞ ആ പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കപ്പെടാനുള്ള കാരണമാകും. അപ്പോൾ 40 ദിവസം ആദ്യത്തെ തക്ബീറത്തിൽ ഒരാൾക്ക് ലഭിച്ചാൽ, തുടർച്ചയായി ലഭിച്ചാൽ, അവന് നിഫാഖിൽ നിന്നുള്ള സുരക്ഷിതത്വം എഴുതപ്പെടും. രണ്ടാമത്തെ കാര്യം, നിഫാഖിൽ നിന്ന് സുരക്ഷ ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം, നല്ല സ്വഭാവവും ദീനിലുള്ള വിജ്ഞാനവുമാണ്. ഇത് രണ്ടും ഒരാളിൽ ഒരുമിക്കുകയില്ല അയാൾക്ക് നിഫാഖ് ഉണ്ടെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് സ്വഭാവങ്ങൾ ഒരിക്കലും ഒരു മുനാഫിഖിൽ ഒരുമിക്കുകയില്ല. സംതുൻ ഹസനുൻ വഫിഖുൻ ഫിദ്ദീൻ, ഒന്നാമത്തെ കാര്യം നല്ല സ്വഭാവമാണ്. സംതുൻ ഹസൻ എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല സ്വഭാവങ്ങളും. വഫിഖുൻ ഫിദ്ദീൻ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിലുള്ള വിജ്ഞാനവും. അപ്പൊ നല്ലൊരു ശ്രദ്ധിക്കണം, സംതുൻ ഹസൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരോട് ചില ആൾക്കാർ അങ്ങനെയാണ്, നാട്ടുകാരോട് നല്ല സ്വഭാവമായിരിക്കും, വീട്ടിൽ മോശമായിരിക്കും, ഭാര്യയോട് മോശമാണ്, മക്കളോട് മോശമാണ്, അല്ലെങ്കിൽ ചില ആൾക്കാരോട് മോശമായിരിക്കും, വേറെ ചില ആൾക്കാർ നല്ല ആളായിരിക്കും, അങ്ങനെ ആവാൻ പറ്റില്ല. എല്ലാ രംഗത്തും അയാൾ നല്ല സ്വഭാവത്തിലാണ്. അതോടൊപ്പം അയാൾക്ക് അള്ളാഹുവിന്റെ ദീനിൽ അറിവുമുണ്ട്. ഇത് രണ്ടും കൂടി ഒരിക്കലും ഒരു മുനാഫിക്കിൽ ഒരുമിക്കുകയില്ല. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നല്ല വിവരം ഉണ്ടാവും, പക്ഷെ സ്വഭാവം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് നല്ല സ്വഭാവം ഉണ്ടാവും, പക്ഷെ വിവരം ഉണ്ടാവില്ല. നല്ല സ്വഭാവമുള്ള ആള് അയാൾക്ക് വിവരമില്ലെങ്കിൽ അയാൾ കൂടുതൽ പ്രശ്നക്കാരനാണ്. അയാൾ വലിയ പണ്ഡിതനാണെന്ന് വിചാരിച്ച ആൾക്കാർ അയാൾക്ക് പോയി ദീന്റെ വിഷയങ്ങൾ ചോദിക്കും, പക്ഷെ ആളുകളെ അയാൾ വഞ്ചിക്കും. മാത്രമല്ല പല ആൾക്കാരും വഞ്ചിക്കാൻ വേണ്ടി നല്ല സ്വഭാവത്തിലാണ് പുറത്തേക്ക് വരിക. എന്നാൽ ഇത് രണ്ടും ഒരിക്കലും ഒരാളിൽ, ഒരു മുനാഫിക്കായ ഒരാളിൽ ഒരുമിക്കുകയില്ല. നല്ല സ്വഭാവവും അള്ളാഹുവിന്റെ ദീനിലുള്ള വിജ്ഞാനവും. മൂന്നാമത്തെ കാര്യം സദഖകളാണ്. റസൂലുള്ള പറഞ്ഞു, വസ്സദഖത്തു ബുർഹാൻ, സദഖ തെളിവാൻ, ഈമാൻ ഉണ്ട് എന്നതിനുള്ള തെളിവാൻ. സദഖ ചെയ്യാൻ ഒരാൾക്കും ഈമാൻ ഇല്ലാതെ സാധിക്കുകയില്ല. അള്ളാഹുന്റെ മാർഗത്തിൽ സദഖ ചെയ്യണമെങ്കിൽ ഈമാനും വേണം. കാരണം ഇല്ലെങ്കിൽ അവൻ അവന്റെ പൈസ വെറുതെ കളയുകയില്ല, അവന്റെ പണം വെറുതെ അവൻ നഷ്ടപ്പെടുത്തില്ല. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവൻ അത് ചെയ്യുകയില്ല. അതുകൊണ്ട് സദഖ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അത് ചെയ്യാൻ സാധിക്കുന്ന സന്ദർഭമാണെങ്കിൽ ചെയ്യുക എന്നതും, ചെയ്യാൻ സാധിക്കാത്ത സമയമാണെങ്കിൽ അതിനുള്ള ആഗ്രഹവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വലം യഗ്സു വലം യുഹദ്ദിസ് നഫ്സഹു ബിഹി മാത അലാ ശുഅബത്തിൻ മിനൻ നിഫാഖ്. ആരെങ്കിലും ജീവിച്ച് മരിക്കുന്നതിനിടയിൽ ഒരിക്കലെങ്കിലും ജിഹാദ് ചെയ്തിട്ടില്ല അള്ളാഹുന്റെ മാർഗത്തിൽ, അതല്ലെങ്കിൽ അവന്റെ മനസ്സിൽ ഇത് ചെയ്യണമെന്ന ആഗ്രഹം ഒരിക്കൽ പോലും വന്നിട്ടില്ല, എങ്കിൽ അവൻ നിഫാഖിന്റെ ശാഖ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മരിക്കുന്നത്. മനസ്സിൽ ഒരിക്കൽ പോലും ഇത് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, അവ എങ്ങനെയെങ്കിലും ഇത് കഴിച്ചിലായി പോയാൽ മതിയല്ലോ എന്ന മനസ്സിൽ ധാരണയുമായിട്ടാണ് അവൻ ജീവിക്കുന്നത് എങ്കിൽ അവൻ നിഫാഖിലാണ് മരിച്ചു പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിഫാഖിൽ നിന്ന് സുരക്ഷ നൽകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനുള്ള ദിഖർ അധികരിപ്പിക്കുക എന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ മുനാഫിഖൂനിൽ അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് മറന്നുപോകാൻ പാടില്ല. നിങ്ങളുടെ സമ്പാദ്യമോ നിങ്ങളുടെ സന്താനങ്ങളോ അതിൽ നിന്ന് നിങ്ങളെ മറപ്പിക്കരുത്. അതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ ഖവാരിജികൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖവാരിജികൾ മുനാഫിക്കുകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ മുനാഫിക്കുകളല്ല, ഖവാരിജികൾ മുനാഫിക്കുകളല്ല. കാരണം അവർ അള്ളാഹുവിന് ദിക്കർ ചൊല്ലുന്നുണ്ട്. മുനാഫിഖ് ഒരിക്കലും അള്ളാഹുവിന് ദിക്കർ ചൊല്ലുകയില്ല. അപ്പൊ നിഫാഖിൽ നിന്ന് സുരക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ദിക്കർ എന്നത്. അതുപോലെ തന്നെ അൻസാറുകളോടുള്ള സ്നേഹം ഈ പറഞ്ഞ പോലെ നിഫാഖിൽ നിന്ന് സുരക്ഷയത്വം നൽകുന്ന കാര്യമാണ്. അൻസാറുകളെ സ്നേഹിക്കുക. അൻസാറുകളെ സ്നേഹിക്കാതെ എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ അവരെ പിൻപറ്റണം. അപ്പൊ അൻസാറുകളുടെ സ്വഭാവം ഉണ്ടാകണം. എന്താണ് അൻസാറുകളുടെ സ്വഭാവം? ഈസാർ അവരുടെ സ്വഭാവത്തിൽ പെട്ടതാണ്. ഈസാർ എന്ന് പറഞ്ഞാൽ അവനാൻ ആവശ്യമുണ്ടെങ്കിൽ പോലും വേറുള്ളവന്റെ കാര്യം പരിഗണിക്ക. എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്, പക്ഷെ എനിക്ക് ആവശ്യമുണ്ടെങ്കിലും വേറൊരു മുസ്ലിമായ സഹോദരൻ ആവശ്യമുണ്ടെങ്കിൽ അവനെ കൂടുതൽ പരിഗണിക്ക. അത് അൻസാറുകളുടെ സ്വഭാവമാണ്. സ്നേഹിക്കുന്നു പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. അപ്പൊ അൻസാറുകളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം. റസൂലുള്ള പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, അൻസാറികളെ സ്നേഹിക്കുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. ആയത്തുൽ നിഫാഖി ബുഗ്ദുൽ അൻസാർ, അൻസാറുകളോട് ദേഷ്യം കാണിക്കുക എന്നത് മുനാഫിഖിന്റെ അടയാളമാണ് എന്ന് റസൂലുള്ള പറഞ്ഞതായി കാണാം. അതുകൊണ്ടാണ് ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അവനാൻ ആവശ്യമുള്ള സമയത്ത് വേറൊരാളെ സഹായിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ദേഷ്യം പിടിക്കും. നീ എന്ത് വിട്ടിട്ടാണ് ചെയ്യുന്നത്, നിന്റെ കാര്യം നോക്കണ്ടേ, അവനാന്റെ കാര്യം നോക്കണ്ടേ, ദുനിയാവ് വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ സ്വതക്കയിൽ നിന്ന് ഇവനെ പിന്നോട്ടടിപ്പിക്കും. അൻസാറുകളുടെ സ്വഭാവം ഒരാളുടെ അടുക്കൽ കണ്ടാൽ ഇവർക്ക് പറ്റൂല. അവർക്ക് ദുനിയാവാണ് ഏറ്റവും വലുതായിരിക്കുക. അത് നിഫാഖിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അവസാനമായി അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം അൻസാറുകൾ നിഫാഖിൽ നിന്ന് സുരക്ഷ നൽകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ രാത്രി നിസ്കാരം നിഫാഖിൽ നിന്ന് സുരക്ഷ നൽകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഇങ്ങനെ പൊതുവെ രഹസ്യമായ ഇബാദത്തുകൾ നിഫാഖിൽ നിന്ന് സുരക്ഷിതത്വം നൽകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും നിഫാഖിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇമാൻ അതിൽ മരിക്കാനും ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വഹദ അല്ലാഹു തആല അലം മുസ്വാബ്.
വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.